നമസ്കാരം, തിരമൊഴിയിലേക്ക് സ്വാഗതം. ഞാൻ പി പി രാമചന്ദ്രൻ. അഭാവത്തിൻ്റെ ഭാവം. പാലക്കാട്ട് ടൗൺ ഹാളിൽ ഒരു കവി സമ്മേളനം. ഒളപ്പമണ്ണ, അക്കിത്തം, ഒ എൻ വി തുടങ്ങി പ്രമുഖരെല്ലാമുള്ള ഒരരങ്ങ്, നിറഞ്ഞ സദസ്സ്. വേദിയിലെ പിന്നിര കസേരകളിൽ ഒന്നിൽ സദസ്സിൻ്റെ ശ്രദ്ധയിൽപ്പെടാതെ പിടയ്ക്കുന്ന ഹൃദയവുമായി ഈയുള്ളവനും ഉണ്ട്. സ്വാഗതം അധ്യക്ഷൻ, ഉദ്ഘാടകൻ, മുതിർന്ന കവികൾ, പ്രഭാഷണവും പാരായണവും. സമയം നീണ്ടുപോയി. തിരക്കുള്ള പ്രമുഖ കവികൾ തങ്ങളുടെ അവതരണം കഴിഞ്ഞ മുറയ്ക്ക് ക്ഷമ ചോദിച്ച് വേദി വിട്ടുപോയി. അല്പാൽപമായി സദസ്സും പിരിഞ്ഞു തുടങ്ങി. യുവാക്കളുടെ ഊഴമായപ്പോഴേക്കും സദസ്സ് നന്നേ മുഷിഞ്ഞു. നീണ്ട ഗൂഡ്സ് വണ്ടി കടന്നു പോകുമ്പോൾ റെയിൽവേ ഗേറ്റിൽ അക്ഷമരായി കാത്തുനിൽക്കുന്ന യാത്രികരെ പോലെ ഓരോ കവിയെയും ഉള്ളാലെ ശപിച്ചുകൊണ്ടാണ് അവശേഷിക്കുന്ന സദസ്സ് കേട്ടിരിക്കുന്നത്. ഒടുക്കം എൻ്റെ ഊഴമെത്തി. പോക്കറ്റിൽ നിന്ന് പുതിയ കവിതയെടുത്ത് പ്രസംഗപീഠത്തിൽ വെച്ച് ഞാൻ സദസ്സിനെ ഒന്ന് നോക്കി. കാലി കസേരകൾക്കിടയിൽ അങ്ങിങ്ങായി 10-25 പേരുണ്ടാവും, പെറുപെറുത്തും കോട്ടുവായിട്ടും. എന്നാൽ മുൻനിരയിൽ ഏകാഗിയായി ദത്തശ്രദ്ധനായി ഒരാൾ, പുതിയ കവിതയ്ക്ക് വേറിട്ട ഒച്ചകൾക്ക് ഏകാഗ്രതയോടെ കാതോർത്തുകൊണ്ട്. ചിത്രത്തിൽ മാത്രം കണ്ട ആ മുഖം ഞാൻ തിരിച്ചറിഞ്ഞു. കൃഷ്ണൻകുട്ടി മാഷ്. കവിത ചൊല്ലി വേദിയിൽ നിന്നിറങ്ങുമ്പോൾ വരാന്തയിൽ കൃഷ്ണൻകുട്ടി മാഷ് കാത്തു നിൽക്കുന്നു. എന്നെ ചേർത്തു പിടിച്ചു. നിഷ്കളങ്കതയും വാത്സല്യവും തുളുമ്പുന്ന പതിഞ്ഞ ശബ്ദത്തിൽ അഭിനന്ദിച്ചു. അസലായി, രാമചന്ദ്രൻ എവിടെ നിന്നാണ്, എന്തു ചെയ്യുന്നു? അങ്ങനെയാണ് മാഷെ നേരിൽ പരിചയപ്പെടുന്നത്. അന്നത്തെ അഭിനന്ദനം ഭംഗിവാക്കല്ലായിരുന്നു എന്ന് പിന്നീട് ആനുകാലികങ്ങളിൽ പ്രസിദ്ധീകരിച്ചു വന്ന എൻ്റെ കവിതകളെ സൂക്ഷ്മമായി വിലയിരുത്തിക്കൊണ്ട് വല്ലപ്പോഴും കണ്ടുമുട്ടുന്ന അവസരങ്ങളിൽ അദ്ദേഹം പ്രകടിപ്പിക്കാറുള്ള അഭിപ്രായങ്ങൾ എന്നെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ആയിടെ കലാകൗമുദിയിൽ വന്ന നിലാപ്പിശുക്കുള്ള രാത്രിയിൽ എന്ന കഥ വായിച്ച് അസ്വസ്ഥ ഹൃദയനായി ഞാൻ മാസ്റ്റർക്ക് എഴുതി. തറവാട്ടുതൊടിയിൽ നിന്ന് ചന്ദനമരം കടത്തുന്നത് നിസ്സഹായതയോടെ നോക്കി നിൽക്കുന്നത് മലയാണ്മയുടെ മരവിച്ച സ്വത്തും തന്നെ എന്ന്. മടക്കത്തപാലിൽ മാഷുടെ മറുപടി വന്നു. രാമചന്ദ്രനെ പോലുള്ള വായനക്കാർ എൻ്റെ ഉത്തരവാദിത്വം വർദ്ധിപ്പിക്കുന്നു. പുറമേക്ക് ശാന്തനും നിശബ്ദനും, ഉള്ളിൽ സംഘർഷഭരിതനും. അങ്ങനെയാണ് ആ വ്യക്തിത്വം എന്ന് ഏറെയൊന്നും അടുത്തറിയാത്ത എനിക്ക് പോലും തോന്നിയിട്ടുണ്ട്. ഉള്ളിലെ വ്യഥകളാണ് മാഷിൽ നിന്ന് കഥകളായി പുറത്തു വന്നത്. ഘടനയുടെ ചട്ടക്കൂടിൽ നിൽക്കുമ്പോഴും സഹ്യൻ്റെ മകനെപ്പോലെ അദ്ദേഹത്തിൻ്റെ മസ്തകത്തിൽ ഉന്മാദം നിറഞ്ഞു. അത് ചങ്ങലകളില്ലാത്ത മറ്റൊരു ലോകത്തുകൂടി സഞ്ചരിച്ചു. അസാധാരണ സ്വഭാവവിശേഷങ്ങളുള്ള കഥാപാത്രങ്ങളെയും സന്ദർഭങ്ങളെയും സൃഷ്ടിച്ചുകൊണ്ട് അദ്ദേഹം സ്ഥിതവ്യവസ്ഥിതിയുടെ വിലക്കുകളെ ലംഘിച്ചു. കൃഷ്ണസങ്കല്പത്തിൻ്റെയും രാസലീലയുടേതുമായ ആത്മീയ പശ്ചാത്തലത്തിൽ രണ്ടു സ്ത്രീകളുടെ പ്രകൃതിവിരുദ്ധ ബന്ധത്തെ ആവിഷ്കരിച്ച മാധുവിൻ്റെ കൃഷ്ണത്തണുപ്പ് കൃഷ്ണൻകുട്ടിമാഷയുടെ തെറിച്ച ആഖ്യാനത്തിന് ദൃഷ്ടാന്തമാണ്. എങ്കിലും കഥാകൃത്ത് എന്ന നിലയിൽ മാഷെ ശ്രദ്ധേയനാക്കിയത് മൂന്നാമതൊരാൾ എന്ന കഥ തന്നെ. ലോകകഥയിൽ തന്നെ മികച്ചത് എന്ന് ആ കഥയെപ്പറ്റി ആത്മനിഷ്ഠമെങ്കിലും ഏകകണ്ഠമായി പലരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഇന്ന് വായിക്കുമ്പോഴും ഹൃദയസ്പർശിയായി അനുഭവപ്പെടുന്ന അതിൻ്റെ സവിശേഷമായ ആഖ്യാന തന്ത്രം വിശദമായ പഠനം അർഹിക്കുന്നു. അഭാവത്തിൻ്റെ ഭാവം എന്നോ മരണം പിന്തുടരുന്ന ജീവിതം എന്നോ പ്രകൃതിയിൽ നിന്ന് വേറിട്ട മനുഷ്യാവസ്ഥ എന്നോ പല നിലകളിലുള്ള പാരായണങ്ങൾക്ക് സാധ്യത നൽകുന്ന ഒരാഖ്യാന ഘടനയാണ് അതിന്. എന്നാൽ മുകൾത്തട്ടിലാകട്ടെ ഭാര്യ നഷ്ടപ്പെട്ട ഒരാളുടെയും അയാളുടെ കുടുംബത്തിൻ്റെയും ഓർമ്മകൾ മാത്രവും. ധ്വനിസാന്ദ്രമായ ഒരു കാവ്യത്തോട് അടുത്തു നിൽക്കുന്ന വാക്യശില്പങ്ങൾ കൊണ്ടാണ് ആ കഥ രചിച്ചിരിക്കുന്നത്. മൂന്നാമതൊരാളുടെ സാന്നിധ്യവും ഓർമ്മകളും ഇരുട്ടിൻ്റെ വിശേഷണങ്ങളായി മാത്രമേ വായനക്കാർക്ക് ലഭിക്കുന്നുള്ളൂ. നോക്കൂ ചില പ്രയോഗങ്ങൾ. തണുത്തു വെറുങ്ങലിച്ചു പോയ ഇരുട്ട്, ചീർത്ത പോലെ നീലിച്ച മൗനം ഞങ്ങൾക്കിടയിൽ അനാഥപ്പെട്ടു കിടന്നു. ഞങ്ങൾക്കിടയിൽ മൗനം വർത്തമാനം പറഞ്ഞു. ഉറക്കം ഇരുട്ടിൽ മറഞ്ഞു നിന്ന് നഖം കടിച്ചു തുപ്പുന്നു. പുറത്തു തൊടിയിൽ ഇരുട്ടു പിടയുന്നു. തെക്കത്തൊടിയിലെ മുളങ്കൂട്ടം കാറ്റിൽ നിർത്താതെ കരയുന്നു. മുമ്പ് പലതവണ വായിച്ച ആ കഥ വീണ്ടും എടുത്ത് വായിക്കാൻ ഒരു കാരണമുണ്ടായി. ടി വി ഓൺ ചെയ്തപ്പോൾ അതാ കൃഷ്ണൻകുട്ടി മാഷ് മൂന്നാമതൊരാളെക്കുറിച്ച് പറയുന്നു. വി ആർ സുധീഷ് മാഷെ ഇൻ്റർവ്യൂ ചെയ്യുകയാണ്. ആ കഥയ്ക്ക് നിദാനമായ തൻ്റെ പ്രിയതമയുടെ വേർപാടിനെക്കുറിച്ചും വ്യക്തിപരമായ ദുഃഖങ്ങളെക്കുറിച്ചും മാഷ് ഹൃദയം തുറക്കുകയാണ്. അപ്പോൾ എനിക്ക് മാഷെ വിളിക്കണമെന്ന് തോന്നി. സുഹൃത്തിൽ നിന്ന് ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ കിട്ടി. മൊബൈലാണ്. കൃഷ്ണൻകുട്ടി മാഷല്ലേ? അതെ, പി പി രാമചന്ദ്രനാണ്. മാഷ് എന്തോ പറയുന്നുണ്ട്, എനിക്കൊന്നും കേൾക്കാനാകുന്നില്ല. ഒരു കരകര ശബ്ദം. എങ്കിലും ഞാൻ അങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരുന്നു. മറുപടി കരകര ശബ്ദം തന്നെ. അല്പം കഴിഞ്ഞപ്പോൾ ആത്മഗതമെന്നോണം മാഷ് ഉച്ചരിച്ച ഒരു വാക്യം മാത്രം വ്യക്തമായി കേട്ടു. ഇവിടെ റേഞ്ചില്ല തോന്നുന്നു. ഫോൺ കട്ടായി. ആ സംഭാഷണം പൂർത്തിയാക്കലുണ്ടായില്ല. ഇന്ന് കൃഷ്ണൻകുട്ടി മാഷ് നമ്മുടെ റേഞ്ചിനപ്പുറത്താണ് എല്ലാ അർത്ഥത്തിലും. എന്നാൽ മലയാളത്തിലെ എഴുത്തുകാരുടെയും വായനക്കാരുടെയും ഇടയിൽ മൂന്നാമതൊരാൾ ആയി മാഷുടെ സാന്നിധ്യം അനുഭവപ്പെട്ടുകൊണ്ടിരിക്കും. അപ്പോഴൊക്കെ മാഷുടെ കഥകൾ വേണ്ടത്ര പഠിക്കപ്പെട്ടില്ല എന്ന ഖേദം മലയാണ്മയുടെ മനസ്സിനെ നീറ്റിക്കൊണ്ടിരിക്കും.